നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
പണപ്പെരുപ്പം, പലിശവർദ്ധനവ്, ജൂലിയൻ അസാഞ്ച്, ഇതൊക്കെയായിരുന്നു പോയ വാരത്തെ സമ്പുഷ്ടമാക്കിയ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടാതെ നഴ്സിംഗ് മേഖലയിലെ ശമ്പള വർദ്ധനവും പക്ഷിപ്പനിയുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞുനിന്നു. ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയ പോയ വാരത്തിൽ ഞാൻ ജോജോ ജോസഫ്. സ്വാതന്ത്ര്യത്തെപ്പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. 14 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജൂലിയൻ അസാഞ്ചിന് സ്വാതന്ത്ര്യം. 2006 വിക്കിലീക്സിന്റെ തുടക്കം. ജയിൽ, വർഷങ്ങൾ നീണ്ട നയതന്ത്ര ഇടപെടലുകൾ. അവസാനം ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായി ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തി. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ സജീവ ഇടപെടലിനെ തുടർന്ന് അസാഞ്ച് കുറ്റമേറ്റെടുക്കുന്ന പക്ഷം ജയിൽ മോചിതനാക്കാമെന്നായിരുന്നു അമേരിക്കയുടെ നിലപാട്. ഇതോടെ അസാഞ്ചിന്റെ നിയമോപദേശകരും ഓസ്ട്രേലിയൻ സർക്കാരിലെ ഉന്നതരും കൂടി ആലോചിച്ചാണ് ചാരവൃത്തി കുറ്റം സമ്മതിക്കാമെന്ന് തീരുമാനിച്ചത്. അമേരിക്കൻ പ്രതിരോധ സേനയുടെ രഹസ്യങ്ങൾ ചോർത്തി വിക്കിലീക്സിലൂടെ പ്രസിദ്ധീകരിച്ചുവെന്നായിരുന്നു അസാഞ്ചിനെതിരായ കുറ്റം. 62 മാസത്തെ ജയിൽ ശിക്ഷ വിധിച്ചുവെങ്കിലും ബ്രിട്ടീഷ് ജയിലിൽ കഴിഞ്ഞ കാലയളവ് ശിക്ഷാ കാലാവധിയായി പരിഗണിച്ചു. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോചന ശ്രമങ്ങൾ വേഗത്തിലായത്. മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും നിലവിലെ അമേരിക്കയിലെ ഓസ്ട്രേലിയൻ അംബാസിഡറുമായ കെവിൻ റെഡും ചർച്ചകളിൽ സജീവമായിരുന്നു. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ വാക്കുകളിലേക്ക്.
Regardless of what you think of his activities, Mr. Assange's case had dragged on for far too long. I have clearly and consistently at every opportunity and at every level advocated for Mr. Assange's case to be concluded. I am very pleased that this saga is over. And earlier tonight, I was pleased to speak with Mr. Assange to welcome him home and had the opportunity to ask about his health and to have my first discussion with him.
ജൂലിയൻ അസാഞ്ചിനെ അമേരിക്ക മോചിപ്പിച്ചുവെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ, ഇല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം സംബന്ധിച്ച ഒട്ടേറെ ചോദ്യങ്ങൾ ഈ ഒരു മോചനം ഉയർത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നാണയപ്പെരുപ്പ നിരക്ക് സംബന്ധിച്ചുള്ളതായിരുന്നു. ഓസ്ട്രേലിയയിൽ നാണയപ്പെരുപ്പം വീണ്ടും കുതിച്ചുയർന്നുവെന്ന റിപ്പോർട്ട് ഈ ആഴ്ച ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിരുന്നു. പ്രതിമാസ പണപ്പെരുപ്പം ഏപ്രിൽ മാസത്തെ 3.6% നിന്നും മെയ് മാസത്തിൽ 4% ഉയർന്നത്. സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിരുന്നു ഈ വർധനവ്. ഇതോടെ പലരും ആശങ്കയിലായി. കാരണം ഇനിയും പലിശ കൂട്ടിയാൽ ഭവന വായ്പയുള്ള പലർക്കും അത് താങ്ങുവാനാകില്ല. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന്റെ പ്രധാന ഘടകം നാണയപ്പെരുപ്പ നിരക്കാണല്ലോ. എന്നാൽ പണപ്പെരുപ്പത്തിലുണ്ടായ ഈ വർധനവ് പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആൻഡ്രൂ ഹൗസർ പറയുന്നത്.
There's a lot for us to reflect on ahead of the meeting in August. What is important, I think, is we don't. And I'm interested that the market reacts to one number. I mean, that's fine. But there's a whole series of data coming out between now and when we meet in August. It would be a bad mistake to set policy on the basis of one number, and we don't intend to do that.
ഏതായാലും ഓഗസ്റ്റ് മാസത്തിലാണ് ഇനി റിസർവ് ബാങ്ക് ബോർഡ് യോഗം ചേരുന്നത്. ഈ യോഗത്തിലാകും പലിശ വർദ്ധനവ് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകുക. അതേസമയം പണപ്പെരുപ്പം കൂടാൻ ശമ്പള വർദ്ധനവ് കാരണമായെന്ന വിമർശനങ്ങളെ ഫെഡറൽ സർക്കാർ തള്ളിക്കളഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇൻഷുറൻസ് കമ്പനിയായ സൺകോർപ്പിനെ ഏറ്റെടുക്കാനുള്ള ANZ ബാങ്കിന്റെ നീക്കങ്ങളായിരുന്നു. ANZ ബാങ്കിന്റെ ശ്രമങ്ങൾക്ക് ഫെഡറൽ സർക്കാർ ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ തടഞ്ഞിരുന്നു. ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ മത്സരക്ഷമത കുറയുമെന്നും ബിഗ് ഫോർ ബാങ്കുകളുടെ ആധിപത്യം കൂടുമെന്നുമായിരുന്നു ACCC വാദം. എന്നാൽ ഏറ്റെടുക്കൽ നടപടിക്ക് ഫെഡറൽ ഗവൺമെന്റ് അംഗീകാരം നൽകിയതായി ട്രഷറർ ജിം ചാമേഴ്സ് വ്യക്തമാക്കി.
This decision comes after very careful consideration and much deliberation and consultation and a long and thorough process. This was an on-balance call, but it was consistent with the advice that I received from Treasury and from the regulators as well. It comes after nearly 2 years of scrutiny and input from industry, from the Finance Sector Union, the Queensland Government and other key stakeholders as well.
പ്രകൃതി സ്നേഹികൾക്ക് ആശ്വാസം പകരുന്ന മറ്റൊരു വാർത്തയും ഈയാഴ്ചയുണ്ടായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ലോക പൈതൃകങ്ങളുടെ പട്ടികയിൽ നിന്ന് ഗ്രേറ്റ് ബാരിയർ റീഫിനെ ഒഴിവാക്കി. യുനെസ്കോയാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. ആവാസ വ്യവസ്ഥതയ്ക്കുള്ള അപകട സാധ്യത തെല്ലൊന്നു കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ആശ്വസിക്കാം. എന്നിരുന്നാലും അടുത്ത വർഷം ആദ്യത്തോടെ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണ പുരോഗതി സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഗോള താപനമടക്കമുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾ പവിഴപ്പുറ്റുകളുടെ നാശത്തിന് കാരണമാകുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പുതിയ ലിസ്റ്റിൽ നിന്നും ഗ്രേറ്റ് ബാരിയർ റീഫിനെ ഒഴിവാക്കിയതിൽ ആശ്വാസമുണ്ടെന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രി ടാനിയ പ്ലിബസെക് പ്രതികരിച്ചു.
I feel enormously relieved because of course there's tens of thousands of jobs that rely on the Great Barrier Reef for tourism in particular. But I think this is also a really strong acknowledgement of the effort and of course the money that Australia has put into protecting the Great Barrier Reef. We know that it's special, we know it's our job to protect it. We know that climate change is a real risk to the barrier reef.
പക്ഷിപ്പനി ഈ ആഴ്ചത്തെ വാർത്തകളിലും നിറഞ്ഞു നിന്നു. വിക്ടോറിയയ്ക്കും ന്യൂ സൗത്ത് വെയിൽസിനും പിന്നാലെ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിലെ ഫാമുകളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ലക്ഷക്കണക്കിന് കോഴികളെയാണ് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനായി കൊന്നു കത്തിക്കുന്നത്. ലക്ഷക്കണക്കിന് മുട്ടകളും നശിപ്പിക്കുന്നുണ്ട്. ഇത് മുട്ടവില ഉയരുന്നതിനും ക്ഷാമമുണ്ടാകുന്നതിനും കാരണമാകുന്നതിൽ സംശയം വേണ്ട. പല സൂപ്പർ മാർക്കറ്റുകളും മുട്ടയ്ക്കടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. H5N1 വൈറസുകൾ അപൂർവമായി മാത്രമേ മനുഷ്യരിലേക്ക് പകരുകയുള്ളൂ. മുട്ടയും ഇറച്ചിയും നന്നായി വേവിച്ചു കഴിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പാർപ്പിടം മനുഷ്യാവകാശമാക്കുന്നതിനുള്ള സ്വകാര്യ ബിൽ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. സ്വതന്ത്ര എംപിമാരായ ഡേവിഡ് പോക്കോക്കും കൈലിയാറ്റിംഗുമാണ് നാഷണൽ ഹൌസിംഗ് ആൻഡ് ഹോംലെസ്നെസ് ബിൽ കൊണ്ടുവന്നത്. താങ്ങാനാകുന്ന വിലയിൽ വീടുകളുടെ ലഭ്യത ഉറപ്പാക്കുക, ഭവനരഹിതരെ സഹായിക്കുക എന്നിവയാണ് ബില്ലിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ദേശീയതലത്തിൽ പാർപ്പിട ഭവനരഹിത പദ്ധതി തയ്യാറാക്കണമെന്ന് ബിൽ നിർദ്ദേശിക്കുന്നു. പാർപ്പിടം മനുഷ്യാവകാശമായി കണക്കാക്കണമെന്നും ഇതിനായി 10 വർഷത്തെ പദ്ധതി തയ്യാറാക്കണമെന്നും ബിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ഓരോ ഓസ്ട്രേലിയക്കാരനും ആവശ്യമായ പാർപ്പിടം ലഭ്യമാക്കുന്നത് സർക്കാരിന്റെ ബാധ്യതയിൽപ്പെടുത്തുന്നതാണ് ബിൽ. MPI David Pocock's വാക്കുകളിലേക്ക്.
It's one of the biggest challenges we face. We're in a housing crisis across the country and we've never actually had a legislated plan. This would legislate a plan, it would legislate objectives like making housing affordable, ending homelessness, treating housing more like the human right it should be, something that's affordable to everyone in our communities, rather than something that's becoming increasingly unaffordable. And we're seeing this intergenerational inequality and growing divide.
വിക്ടോറിയയിലെ നഴ്സിംഗ് രംഗത്തുള്ളവർക്ക് ശമ്പള വർദ്ധനം ഉണ്ടാകുന്നുവെന്ന വാർത്തയും ഈ ആഴ്ച പുറത്തു വന്നിരുന്നു. ബേസ് റേറ്റിൽ നിന്നും 28.4% വർദ്ധനവാണ് മിഡ്വൈഫുമാർക്കും പെർമനന്റ് നഴ്സുമാർക്കും ഉണ്ടാകുക. വർദ്ധനവ് പ്രാബല്യത്തിൽ വന്ന് 4 വർഷത്തിനുള്ളിലാണ് ഈ വർദ്ധനവ് മുഴുവനായി നഴ്സുമാർക്ക് ലഭിക്കുക. അതേസമയം മെൽബണിലെ പ്രമുഖ ആശുപത്രികൾ പുതിയ ജീവനക്കാരെ എടുക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണമെന്ന് ആശുപത്രികളോട് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെയും വിശദമായ റിപ്പോർട്ട് SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത്രയുമൊക്കെയാണ് പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഓസ്ട്രേലിയൻ വാർത്തകൾ ആധികാരികമായും സമഗ്രമായും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/മലയാളം എന്ന പേജ് സന്ദർശിക്കുക. ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക. ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ഞാൻ ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.